സേതുനാഥ്, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം. സേതുനാഥ് ഒരു ചിത്രകാരനാണ്. ഓസ്ട്രേലിയയിൽ എത്തിയതിനു ശേഷം ചിത്രകലയിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാമോ?
ഓസ്ട്രേലിയ വന്ന ശേഷം നമ്മളിപ്പം ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് പെയിന്റിങ്ങിനൊരു അക്കാദമിക തലത്തിൽ മാത്രം ഒതുങ്ങിയിരിക്കുകയാണ് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ചുകൂടെ പെയിന്റിങ്ങിന് കുറച്ച് സ്കോപ്പ് ഉണ്ട്. ഓരോ സബർബിലും ഗാലറികളുണ്ട്, ആർട്ടിസ്റ്റുകളും കൂടുതലായിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ മറ്റൊരു കുഴപ്പം കൂടി അതിനുണ്ട്. നമുക്ക് നമ്മളൊരു ഒറ്റപ്പെട്ട ശബ്ദം കേൾപ്പിക്കാനായിട്ട് നമുക്ക് അതിനകത്ത് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ആർട്ടിസ്റ്റ് എന്ന നിലയിലായാലും വിമണത്തിലായാലും നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും പെയിന്റിങ്ങിനോടുള്ള പൊതുവെയുള്ളൊരു നല്ലൊരു അപ്രോച്ചാണ്, അത് നല്ലൊരു ഇൻസ്പിറേഷനാണ് ഇവിടെ.
പലതരം എക്സിബിഷനുകളിൽ സേതുനാഥ് പങ്കെടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം.
ഞാനിപ്പോ ഇവിടെ വന്നതിന് ശേഷം ഗ്രൂപ്പ് ഷോകളിലാണ് കൂടുതലും പങ്കെടുത്തിട്ടുള്ളത്. സോളോ ഒന്നും ഇതുവരെ ചെയ്തില്ല. ഒന്നാമത് ഇവിടുത്തെ കുറച്ച് ഇവിടുത്തെ ആർട്ടിസ്റ്റുകളോടും ഇവിടുത്തെ ആർട്ട് രീതികളോടും ഒന്ന് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒന്ന് ചെയ്തത്. പക്ഷേ സോളോ എക്സിബിഷൻ ഞാൻ ആലോചിക്കുന്നുണ്ട്. ഇപ്പം
സേതുനാഥ് ഒരു എക്സിബിഷനിൽ പങ്കെടുത്തതിൽ ഒരു കോമ്പറ്റീഷനിൽ വിജയിച്ചു, ഒരു മത്സരത്തിൽ, പെയിന്റിംഗ് മത്സരത്തിൽ വിജയിച്ചു എന്ന് മനസ്സിലാക്കുന്നു. അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാം.
അത് 2010 ഇവിടെ ഡാൻഡംഗിൽ യുണൈറ്റിംഗ് ചർച്ച് കൗൺസിലുമായിട്ട് ചേർന്നിട്ട് നടത്തിയൊരു കോമ്പറ്റീഷൻ ആയിരുന്നു. ഏകദേശം 200 എൻട്രികൾ ഉണ്ടായിരുന്നു. ഞാൻ മാത്രമാണ് ഇന്ത്യയിൽ നിന്നുണ്ടായിരുന്നത്, ഫസ്റ്റ് എനിക്കായിരുന്നു.
ഈ എക്സിബിഷനിൽ പങ്കെടുത്തപ്പോൾ എന്തായിരുന്നു അതിന്റെ ഒരു വിഷയം?
സ്റ്റാൻഡിംഗ് ആൻഡ് ക്രോസ് റോഡ് എന്നൊരു ടൈറ്റിൽ അവരിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്തത് ബൈബിളിലെ ഓൾഡ് ടെസ്റ്റമെന്റ് ഉൽപ്പത്തി കഥയിലെ ഒരു പാർട്ടാണ് ഞാൻ ചെയ്തത്.
സേതുനാഥ് പെയിന്റിംഗ് പഠിച്ചതൊക്കെ എവിടെയാണ്?
ഞാൻ കേരളത്തില് ഡിപ്ലോമ കഴിഞ്ഞു, പിന്നെ ഉപരിപഠനത്തിനായിട്ട് ബറോഡയിലേക്ക് പോയി. ബറോഡയിൽ പഠിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ അവിടെ തന്നെ ഗുജറാത്തിൽ തന്നെ പലയിടത്തുമായിട്ട് ഒരു 8 പെയിന്റിംഗ് ഗാലറികളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവിടെ ജോലിയും പെയിന്റിംഗ് ആയിട്ട് കഴിഞ്ഞു.
സേതുനാഥ് നാട്ടിൽ ചെയ്തിരിക്കുന്ന പെയിന്റിങ്ങുകളിൽ പലതും കാണുന്നത് മതപരമായ വിഷയങ്ങളും അത് സമൂഹത്തെയുമായി ബന്ധപ്പെടുമ്പോൾ ഉള്ള ഒരു വൈരുദ്ധ്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെയാണ്. ഇങ്ങനെയുള്ള ഒരു വിഷയം തിരഞ്ഞെടുക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്താണ്?
അത് പറയുകയാണെങ്കിൽ ഞാൻ 2001 കൊച്ചിയിൽ എന്റെ സോളോ എക്സിബിഷൻ ഉണ്ടായിരുന്നു. അതിന്റെ ടൈറ്റിൽ തന്നെ ഗോഡ് ഓഫ് റിലീജിയൻ എന്നായിരുന്നു. അത് മതം എന്നത് കേരളത്തിൽ എനിക്ക് അത്ര ഒരു പൊള്ളുന്ന അനുഭവമായിട്ടൊന്നും എനിക്ക് പറയാനില്ല. പക്ഷേ ഞാൻ നോർത്ത് ഇന്ത്യയിൽ പോയി, അവിടെ പല അനുഭവങ്ങളും ഉള്ള കടന്നു. അതൊരു വല്ലാത്ത അനുഭവമൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഗുജറാത്തിൽ ഗോത്ര കലാപം ഉണ്ടായ സമയത്തെല്ലാം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം എന്റെ കണ്ണൂരിൽ തന്നെയാണ് നടന്നത്. അതിന്റെ ഒരു അനുഭവങ്ങളും ഒക്കെ എനിക്ക് വളരെ കൊള്ളുന്ന അനുഭവം തന്നെയാണ് എനിക്കുണ്ടായിരുന്നത്.
ചിത്രകലയിൽ താങ്കൾ എങ്ങനെയുള്ള ഒരു ശൈലിയാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്?
നാട്ടിലായിരുന്നപ്പോ ഞാൻ ഉപയോഗിച്ചിട്ടിരുന്നത് കൂടുതൽ ഇംപ്രഷനിസം ആണ്, പിന്നെ സർറിയലിസവും ഉപയോഗിച്ചിട്ടിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഞാൻ അബ്സ്ട്രാക്ട് പോയിട്ടില്ല, ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും കുറച്ചുകൂടി ഇവിടെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു മൂവ്മെന്റ് ആണ് ഇവിടെ കൂടുതൽ നടക്കുന്നത്. നാട്ടില് ക്രിയേറ്റീവ് വർക്കുകൾ വളരെ അതിന് വളരെ കൂടുതലാണ്. എല്ലാവർക്കും ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്നവരും ഒക്കെ കൂടുതലുണ്ട്. പക്ഷെ ഒരു നല്ല ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വിജയിക്കുന്നവർ അങ്ങനെയുള്ളവർ വളരെ കുറവായിരുന്നുള്ളൂ.
ഇവിടെ കൂടുതൽ സാഹചര്യങ്ങളുണ്ടോ ഈ ചിത്രകലയൊക്കെ കലാകാരന്മാർക്ക് കൂടുതൽ സാഹചര്യങ്ങളുണ്ടോ?
സാഹചര്യങ്ങളുണ്ട്. കാരണം ഇപ്പൊ ഗവൺമെന്റ് തലത്തിൽ നിന്നാണെങ്കിലും നല്ല ഒരു എൻകറേജ്മെന്റ് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, ഇവിടെ ഓരോ സാധാരണ ആളുകൾക്ക് പോലും ചിത്രകലയെ കുറിച്ചൊരു ധാരണയുണ്ട്, നല്ല ധാരണയുണ്ട്.
അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരാളാണ് താങ്കൾ. അങ്ങനെയുള്ള ചിത്രങ്ങൾ പലപ്പോഴും, അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ചിത്രങ്ങൾ പലപ്പോഴും ഒരു സാധാരണക്കാരന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതേക്കുറിച്ച് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക്, ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് അഭിപ്രായം എന്താണ്?
അതെ അതെ, അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത് ചിത്രകലയിലെ സത്യത്തിൽ ഒരു വിപ്ലവം തന്നെയായിരുന്നു. അത് ഇപ്പൊ കാണുന്ന ഈ അബ്സ്ട്രാക്ട് എന്ന് പറയുന്ന ആ ഒരു ഇതിനു മുമ്പ്, വളരെ മുമ്പ് പിക്കാസോ ബ്രഷുകളൊക്കെ മാറ്റിവെച്ച് ചിത്രകാരനെ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ക്യൂബിസം ആണ് ഒരു പറഞ്ഞാൽ ആദ്യത്തെ അബ്സ്ട്രാക്ട് ഒരു മൂവ്മെന്റ്. പക്ഷെ അതിനകത്ത് തന്നെ വീണ്ടും പിന്നീട് വന്നതെല്ലാം കുറെ കളനാളങ്ങളുണ്ട്. ആർക്കും ചെയ്യാവുന്ന ഒന്നായിട്ട് അബ്സ്ട്രാക്ട് പെയിന്റിങ് മാറി. അതുകൊണ്ട് തന്നെ ആർട്ടിസ്റ്റ് അല്ലാത്ത ആർട്ടിസ്റ്റിക് ഒരു ഇൻബോൺ ആർട്ടിസ്റ്റ് അല്ലാത്ത ഒരാൾക്കും അത് ചെയ്യാം എന്നുള്ളതുകൊണ്ട് അത് വളരെ മനസ്സിലാക്കാ ഇല്ലാത്ത തരത്തിലേക്ക് മാറിയിട്ടുണ്ട്.
ഇപ്പോൾ താങ്കൾ പറയുകയുണ്ടായി നാട്ടിലായിരിക്കുമ്പോൾ അവിടെ നടന്ന കലാപത്തിൽ നിന്ന് കുറച്ച് ചിത്രകലകൾ ചെയ്തു. അതോടൊപ്പം തന്നെ ഇവിടെ ഓസ്ട്രേലിയയിൽ വരുമ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യമാണ്. പ്രചോദനം എന്തിൽ നിന്നാണ് കൂടുതലായി കണ്ടെത്തുന്നത്?
ഓസ്ട്രേലിയ വന്ന ശേഷം അങ്ങനൊരു തീക്ഷ്ണമായിട്ടുള്ള ഒരു ചിന്തകളിലേക്ക് ചിന്തകൾ കിട്ടുന്ന ഒരു അനുഭവങ്ങൾ എനിക്കിവിടെ ഉണ്ടായിട്ടില്ല. അത് ഈ രാജ്യത്തിന്റെ പ്രത്യേകതയായിരിക്കാം. കുറച്ച് കാണാൻ കറ്റ് അങ്ങനത്തെ ഒരു സ്റ്റൈലാണ്. അതുകൊണ്ട് അങ്ങനെ കിട്ടുന്നില്ല. ഇന്ത്യ പോലെ രാജ്യത്തെ പോലെ നമുക്ക് അത്രയും അനുഭവങ്ങളോട് കടന്നു പോകുന്നില്ല. അത് സത്യമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ആ ഒരു ചിത്രകലയിൽ ഉപയോഗിക്കുന്ന കളറുകളും എല്ലാം ഇത്തിരി മാറ്റം വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ആ ഒരു ഇംപ്രഷനിസ്റ്റ് സ്റ്റൈല് ഇംപ്രസ് ചെയ്യുന്ന ആ സ്റ്റൈലിന് വ്യത്യാസം വന്നിട്ടുണ്ട്. തീവ്രമായ കളറുകൾ ഉപയോഗിക്കുന്നതിൽ മാറി.
ഇങ്ങനെയുള്ള എക്സിബിഷനുകളിൽ പങ്കെടുക്കുമ്പോൾ മലയാളികൾ കൂടുതലായി ഇത് കാണാനും പങ്കെടുക്കാനുമായിട്ട് വരുന്നതായി കാണുന്നുണ്ടോ താങ്കൾ ഇവിടെ ഓസ്ട്രേലിയയിൽ?
മലയാളികൾ വരുന്നത് വളരെ കുറവാണ്. നമ്മളെ അറിയാവുന്ന ആളുകൾ കുറച്ചു പേര് വരുന്നല്ലാതെ അധികം പങ്കെടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല.
കൂടുതലായി സ്വന്തമായ ഒരു എക്സിബിഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞു. അതേക്കുറിച്ച് എന്തെങ്കിലും പദ്ധതികളുണ്ടോ മനസ്സിൽ? എങ്ങനെയുള്ള ഒരു എക്സിബിഷനാണ് ഉദ്ദേശിക്കുന്നതെന്ന്?
പദ്ധതികളുണ്ട്. ഞാൻ ഒരു ഹ്യൂജ് എക്സിബിഷനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് ഞാൻ പേരിട്ടിരിക്കുന്നത് പ്രൗഡ് ഓഫ് ഓസ്ട്രേലിയ എന്നുള്ളതാണ്. ഓസ്ട്രേലിയയിലെ പോപ്പുലർ ആയിട്ടുള്ള ഒരു 50 ആളുകളുടെ പോർട്രേറ്റാണ് ഉദ്ദേശിക്കുന്നത്.
ചിത്രകലയിൽ മാത്രമല്ല സംഗീതത്തിലും എഴുത്തിലുമെല്ലാം പ്രാവീണ്യമുള്ള വ്യക്തിയാണ് സേതുനാഥ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു നോവൽ എഴുതിയതായി ഞാൻ മനസ്സിലാക്കുന്നു. അതിനെക്കുറിച്ച് കൂടുതലായി വിശദീകരിക്കാം. അതിന്റെ ഒരു വിഷയം എന്തായിരുന്നു? അത് എഴുതാനുണ്ടായ ഒരു കാരണവും?
അത് അയോധ്യ ബാബറി മസ്ജിദ് ഇഷ്യൂന് അതിന് ബേസ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്.
സേതുനാഥ് സംഗീതം അഭ്യസിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയുള്ള സംഗീതമാണ് ഇവിടെ ഓസ്ട്രേലിയയിൽ മെൽബണിൽ പഠിപ്പിക്കുന്നത്? ആരെയാണ് പഠിപ്പിക്കുന്നത്?
കർണാടക സംഗീതത്തിലാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. കൂടുതലും മലയാളി കുട്ടികളാണ്, പിന്നെ തമിഴ് കുട്ടി ആളുകളുണ്ട്.
എസ് ബി എസ് ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കാമോ?
തീർച്ചയായിട്ടും. മോടി ഗലതേ രാമയ്യ മാടല മോടി ഗലതേ രാമയ്യ മാടല മോടി ഗലതേ രാമയ്യ മാടല മോടി ഗലതേ.
സേതുനാഥ് വളരെയധികം നന്ദിയുണ്ട് എസ് ബി എസ് മലയാളത്തിന് വേണ്ടി ഇത്രയധികം സമയം ചിലവിട്ടതിന്.
എസ് ബി എസ് മലയാളം ഇതുപോലൊരു സംരംഭം ഇവിടെ മെൽബണിൽ തുടങ്ങിയത് വളരെ പോപ്പുലർ ആണെന്ന് മനസ്സിലാക്കുന്നു. നല്ല പ്രോഗ്രാമുകൾ ഇതിനെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതിൽ വളരെ സന്തോഷം ഇതിനെ ഉൾപ്പെടുത്തിയതിലും.